ടീടോക്സ്
പണ്ട് കൊച്ചിലേ മുതലേ തന്നെ നമ്മളെല്ലാരും ആദ്യം സ്പോർട്സ് പേജ് ആണ് നോക്കുന്നത്.
പക്ഷേ 80s 90s ഒക്കെ ആയപ്പോഴത്തേക്ക് കളം മാറി. എന്റെ ഫ്രണ്ട്സിനോട് പോലും പറഞ്ഞിട്ടില്ല, സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാനൊന്നും കേൾക്കുന്നില്ല. ഞാൻ ക്യാമറമാൻ മാത്രം ഈ ഫോട്ടോ കാട്ടാൻ കാണുന്നവരിയാണ്.
Yes.
Today is your lucky day. When Zain and I can come to your house.
മോഹൻലാൽ ചായ ഉണ്ടാക്കി ഡീടോക്സിൽ നമ്മളൊരു ചെറിയൊരു പോഡ്കാസ്റ്റ്
ചെയ്യുന്നതാണ്.
ഹലോ ആൻഡ് വെൽക്കം ടു ടീ ടോക്സ്. ടീ ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം.
ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇനി മുതൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ഹോസ്റ്റിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം തന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്ന നന്നായിരിക്കും. ഹലോ
ഹലോ ജിഷ്ണു,
വെൽക്കം ടു ടീ ടോക്സ്. അപ്പൊ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ
ജിഷ്ണു, എന്റെ പേര് രാഹുൽ എന്നാണ്, മാവേലിക്കരയാണ് എന്റെ പ്രദേശം.
ഓക്കെ,
ഞാൻ കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് മാധ്യമ പ്രവർത്തന രംഗത്തുണ്ട്. ദൃശ്യ മാധ്യമ പ്രവർത്തനത്തിലും പ്രിന്റ് മീഡിയയിലും കുറച്ച് നാളായിട്ട് സജീവമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഞാനൊരു ഒരു എന്താ പറയുക, ഒരു പോഡ്കാസ്റ്റിംഗിൽ ഇരിക്കുന്നത്. നീയാണ് ഞാൻ കണ്ടുമുട്ടുന്ന ആദ്യ ഒരു പോഡ്കാസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം.
അതെ, അതൊരു ഭാഗ്യമായിട്ട് കരുതിക്കും.
അതെ, നമ്മുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പളിച്ചയൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ലല്ലോ
അല്ലേ? നമ്മുടെ നമ്മളെല്ലാവരും തുടക്കക്കാരാണ്, തുടക്കത്തിന്റേതായ പാളിച്ചകൾ എല്ലാവരിലും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വിഷയമൊന്നുമില്ല.
ഞാനത് ടീ ടോക്സ് എന്നാണ്, നമ്മള് ചായ കുടിക്കുമ്പം ഒരു മർമ്മത്തോടൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു നേരം പോക്കിനും ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലേ?
അതെ അതെ.
അപ്പൊ നമുക്ക് എന്തുകൊണ്ടല്ലോ സംസാരിക്കാം. അതെ, ഞാനിപ്പം ആലോചിച്ചു ഇതിനു വേണ്ടിട്ട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് ഞാനിപ്പോ ആലോചിച്ചു. നമ്മളിപ്പം നമ്മുടെ ഈ നാട്ടില്, നമ്മുടെ പൊതുവെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആൾക്കാർ സംസാരിക്കുന്ന രണ്ട് വിഷയം, ആൾക്കാർ എൻഗേജ്ഡ് ആവുന്ന രണ്ട് വിഷയം എന്ന് പറഞ്ഞാൽ ഒന്ന് സിനിമയും ഒന്ന് ക്രിക്കറ്റും ആണ്.
അതെ അതെ
അല്ലേ?
അതെ,
അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ രാഷ്ട്രീയം പോലും വരുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
അതെ, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പണ്ട് കൊച്ചിലേ മുതലേ തന്നെ പത്രമൊക്കെ വായിക്കുമ്പോൾ നമ്മളെല്ലാരും ആദ്യം സ്പോർട്സ് പേജ് ആണ് നോക്കുന്നത്.
സ്പോർട്സ് പേജ് മുതലാണ് നമ്മൾ
പത്രം വായിച്ചത്.
അക്ഷരം നേരെയോ മലയാളമൊക്കെ വായിക്കാൻ പഠിക്കുന്നത്
സ്പോർട്സ് പേജിൽ.
അതെ അതെ, ശരിയാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോർഡ്സിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
ടെസ്റ്റ്
ഒരു ഐതിഹാസികമായ ഒരു ടെസ്റ്റ് സീരീസ് ആണ്. നമുക്ക് ചുമ്മാ ക്രിക്കറ്റിനെ പറ്റി സംസാരിക്കാം. ക്രിക്കറ്റിനെ പറ്റി വലിയ ആധികാരികമായിട്ടോ ഒന്നും അല്ല. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കില് ഇപ്പൊ ഒരു ഒരു 70s കിഡ്സ്, അവരുടെയൊക്കെ ഒരു ഒരു കുട്ടിക്കാലത്തെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുക, അവര് പറയുക, അല്ലെങ്കിൽ 60s കിഡ്സ് അവരൊക്കെ പറയുക, പോലീസുകാരനാകുക, ആനക്കാരനാകുക, അല്ലെങ്കിൽ തിയേറ്ററിൽ പ്രൊജക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാകുക. അതൊക്കെയാണ് ഒരു അന്നത്തെ കിഡ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. പക്ഷെ ഒരു 80s 90s ഒക്കെ ആയപ്പോഴത്തേക്ക് കളം മാറി.
അതെ,
ക്രിക്കറ്റ് ഇവിടെ നമ്മൾ വേൾഡ് കപ്പ് ചെയ്യുന്നു.
അതെ,
ക്രിക്കറ്റ് ഭയങ്കര സംഭവമായി മാറുന്നു. എല്ലാരും ക്രിക്കറ്റ് താരങ്ങളാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാരും ആഗ്രഹിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒക്കെ അല്ലെ, ഇന്ത്യക്ക് വേണ്ടിട്ട് ഇന്ത്യൻ ജേഴ്സി ഒക്കെ ഇട്ട് ബാഡ് കെട്ടി വലിയ സ്റ്റേഡിയത്തിൽ പോയി കളിക്കുക എന്നൊക്കെ.
സ്വപ്നം
കണ്ടിട്ടുണ്ട്. ശരിക്കും ഞാൻ ഇങ്ങനെ എന്റെ ഫ്രണ്ട്സിനോട് പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഞാനിപ്പം പറയാം. എന്റെ പേര് രാഹുൽ രവീന്ദ്ര എന്നാണ്.
അതെ,
ഞാൻ ഈ പേര് പരിഷ്കരിച്ചതിന്റെ പിന്നെ തന്നെ ഒരു കാര്യമുണ്ട്. പേര് രാഹുൽ ആർ എന്നായിരുന്നു എന്റെ.
ഓക്കെ,
അച്ഛന്റെ പേര് രാഹുൽ രവീന്ദ്രനാഥ് എന്നാണ് പറയേണ്ടത്. അപ്പൊ ഞാൻ വേണ്ട, ഇപ്പൊ ഭാവിയിൽ എപ്പോഴെങ്കിലും നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോയാല് ഈ നോർത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരുടെ പേരൊക്കെ ജഡേജ, ധവാന എല്ലാം അങ്ങനൊന്ന് പരിഷ്കരിച്ചേക്കാന്ന് വിചാരിച്ചു. ഞാൻ അച്ഛൻ പറഞ്ഞു രവീന്ദ്ര
മതി.
അച്ഛൻ പറഞ്ഞു എന്തിനാണ് അങ്ങനെ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു റീസൺ ഉണ്ട്. ഇങ്ങനെ സ്കൂളിൽ വിട്ടതും എല്ലാം വേസ്റ്റ് ആയി ാണ്. പിന്നെ ഇനി ജേർണലിസ്റ്റ് ആയ ജേർണലിസം നമ്മളൊരു ഒരു മേഖലയായിട്ട് തെരഞ്ഞെടുക്കുന്നു. അപ്പോഴൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് താരത്തിനെ കണ്ടുമുട്ടണം, ഇന്റർവ്യൂ എടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നാ വളരെ അപൂർവം മലയാളി മാധ്യമ പ്രവർത്തകർക്ക് ആ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. അഥവാ അങ്ങനെ അവര് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ക്രിക്കറ്റ് താരങ്ങളൊന്നും വലിയ ഓപ്പണപ്പ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല. എന്റെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മള് നമ്മള് കൊച്ചിലെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ജയസൂര്യ സ്പ്രിംഗ് വെച്ച ബാറ്റ്
അടിച്ചത്,
സിന്ധു അമ്പയറെ
തലക്കടിച്ചു കൊന്നിട്ടുണ്ട്.
അപ്പൊ എന്തെങ്കിലും ഒക്കെ ഇവരെ ആരെങ്കിലും കണ്ടുമുട്ടുവാണെങ്കിൽ ഇതെന്താ സംഭവം, ചുമ്മാ ചോദിക്കണം, അവരുടെ രസകരമായ കമന്റ് എടുക്കണം, അങ്ങനെ നടന്നില്ല. പക്ഷെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റിയൊരു സംഭവം ഉണ്ടായി. ഞാൻ ജേർണലിസം കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യണം ഒരു 2 months.
ഓക്കെ,
അപ്പൊ എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ ചാൻസ് കിട്ടിയത് ബാംഗ്ലൂരിൽ CNN IBM ഓഫീസിലാണ്. അപ്പൊ അവിടെ ഒരു 2 months ഓളം ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തു. അപ്പൊ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അറിയാവില്ല, ഒരു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു ഈറ്റിലാണ്. അവിടുന്ന് ഒരുപാട് ക്രിക്കറ്റ് താരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ സീനിയർ റിപ്പോർട്ടേഴ്സിന്റെ ഒക്കെ കൂടെ പല പല ക്രിക്കറ്റ് താരങ്ങളൊക്കെ കണ്ടുമുട്ടാനുള്ള ഒരു ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂ അങ്ങനെ എടുക്കുക എന്നല്ല, ചെറിയ ഫൈറ്റ് എടുക്കാൻ, അതൊക്കെ പല രസകരമായ സംഭവങ്ങളും അതിന്റെ ഓർമ്മകളും ഒക്കെ നമുക്ക് കൂടുതൽ
സംസാരിച്ചില്ലേ.
അപ്പൊ അന്ന് സമയത്ത് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. നമ്മുടെ ബ്യൂറോ ചീഫ് ഉണ്ട് ദീപ ബാലകൃഷ്ണൻ. ദീപ പറഞ്ഞു രാവിലെ സ്റ്റേ ഒരു ഇമ്പോർട്ടന്റ് അസൈൻമെന്റ് ഉണ്ട്. ഞാൻ എങ്ങനെയും വീട്ടിൽ പോകാന്ന് വിചാരിച്ചിരിക്കും. കാരണം അവിടെ ചെന്ന് അധിക നാള് കഴിയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം മനസ്സിലായി, ടെലിവിഷൻ റിപ്പോർട്ടിംഗ് നമുക്ക് ചേർന്ന ഒരു പണിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. അത്രയ്ക്ക് ഭയങ്കരമായ സ്ട്രെസ്സാണ്. കാരണം ഒരു ഒരു പ്രിന്റ് റിപ്പോർട്ടറിന് 24 hours ടൈം ഉണ്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും. ഇത് പിറ്റേ ദിവസം പത്രത്തില് അടിച്ചാൽ മതിയല്ലോ. 24 hours 24 hours ആയിരിക്കില്ല, ഡെഡ് ലൈന് മുമ്പാണ് സംഭവം നടക്കുന്നതെങ്കിൽ. പക്ഷെ ടി വി റിപ്പോർട്ടേഴ്സ് അത്രയും പോലും ഇല്ല, കുറെ കൂടെ ഒരു സ്ട്രെസ്ഫുൾ ആണ് അവരുടെ ജോലി.
അതെ അതെ.
അപ്പൊ ഞാൻ ചോദിച്ചാൽ എനിക്ക് നല്ലത് പ്രിന്റ് മീഡിയ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ടി വി മീഡിയത്തിൽ ചെന്ന് പെട്ടപ്പോഴാണ്. ആക്ച്വലി ഒരു ദിവസം ഇങ്ങനെ ദീപാമേരം പറയാൻ ഒരു ഇമ്പോർട്ടന്റ് അസൈൻമെന്റ് ഉണ്ട്, അനിൽ കുംബ്ലെയുടെ മോളുടെ അരങ്ങേറ്റമാണ്, അത് പോയി കവർ ചെയ്യണം.
He's got him. What a catch. Kumbwai struck again and he's got 5 and he's deserved every one of them.
Cricket taarangalum valli valli news channelukalum thammilokke oru oru deal undu. It's like a professional deal. Appam ivare evada mathramayirikkum ivare maybe prathigarikkana ivare talk show ilakke varuka ivarku interview kodukka
oru channel.
Oru channel undu Dhoni engane oru deal undayirunnu. Appam Kumbwai had some sort of a deal with Sina Naivya.
Okay.
അപ്പം കുംബ്ലെയുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ എന്തായാലും CNIBN പോയി അത് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം കുംബ്ലെയുടെ മോളുടെ അരങ്ങേറ്റം എന്നെ വിട്ടു, ഞാനും ഒരു കന്നഡക്കാരനും നമ്മളവിടെ ചെന്നു. അവിടെ ചെന്ന് നമ്മുടെ ഒരു കലാമണ്ഡലം, ഒരു ചെറിയ കലാമണ്ഡലം എന്നൊക്കെ പറയുന്ന ഒരു കലാക്ഷേത്രം, അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ്. അപ്പൊ അവിടെ ചെന്നു. അപ്പൊ അവിടുത്തെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഈ ഒരു ഒരു ഡാൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കുന്നത്. എല്ലാരും ഒരു ഭരതനാട്യം അതൊക്കെയാണ് അവിടെ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തപ്പെട്ട എല്ലാവർക്കും ആ ഒരു കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരാണ്. അപ്പൊ ആ കമ്മ്യൂണി അത് പുറത്തുനിന്ന് വരുന്നത് ഞാനും ഈ ക്യാമറമാനും മാത്രമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്നു. അപ്പം കുംബ്ലെ കണ്ടു. അപ്പൊ നമ്മള് സിനിമയിലാണ്, ഓരോ കുംബ്ലെ ഭയങ്കര സന്തോഷം. നമ്മളെയൊക്കെ വിളിച്ച് അടുത്തിരുത്തി, നമ്മൾ ക്യാമറ അടിച്ചെടുത്തിരുത്തി. അപ്പൊ സ്റ്റേജിൽ ഡാൻസ് നടക്കണം, പലരും വന്ന് അവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. ശരിക്കും അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞ കുംബ്ലെയുടെ മോളിൽ ലാസ്റ്റ് മിനിറ്റ് അവരെ പ്ലാൻ മാറ്റി, ഡാൻസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു.
അയ്യോ ശരി.
അപ്പൊ പിന്നെ ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞു അവിടെ എന്തെങ്കിലും ഒക്കെ ഷോർട്സ് എടുക്കുക, കുംബ്ലെയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കുക, വരിക എന്ന് പറഞ്ഞു.
എന്തായാലും പോയതല്ലേ, എന്തെങ്കിലും
അതെ ഒരു വഴിക്ക് പോയതല്ലേ.
അതെ.
ഞാൻ ആയിരുന്നു കുംബ്ലെ വിളിച്ച് ഫ്രണ്ട്സ് തന്നെ എത്തി. അപ്പൊ അങ്ങനെ പോവാണ് കാര്യങ്ങൾ. വേദിയിൽ ഡാൻസ് നടക്കുകയാണ്, ഭരതനാട്യം ഡാൻസ് നടക്കുന്നു. ഇപ്പൊ രണ്ട് വളരെ പ്രായമായ രണ്ട് പുരുഷന്മാരാണ് ഡാൻസ് ചെയ്യുന്നത്. ഒരു 60-70 വയസ്സുള്ള രണ്ട് പുരുഷന്മാർ, അവർ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് ഡാൻസ്
ചെയ്യുക.
എനിക്ക് അതിൽ നിന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ പുരാണത്തിലെ എന്തോ ഒരു സന്ദർഭമാണ് ഈ ഡാൻസിലൂടെ ഒരു കൺവേ
ചെയ്യുന്നത്.
അപ്പൊ എന്തോ ഒരു ഹാസ്യപ്രധാനമായ ഒരു സംഭവമാണ് ഇവിടെ. കോമഡി എന്ന് പറഞ്ഞാല് ഇവരെ ഓരോ ആക്ഷൻ കാണിക്കുമ്പോൾ ഈ എന്റയർ ഓഡിയൻസ് പൊട്ടിച്ചിരിക്കുകയാണ്, ഭയങ്കര ചിരിക്കുകയാണ്, എല്ലാരും തലതല്ലിച്ചിരിക്കുകയാണ്. ഞാനും ക്യാമറമാനും മാത്രം ഈ പൊട്ടനാട്ടം കാണുന്ന പോലെ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്ന്
നടക്കുന്നത്.
അപ്പം ഇത് ക്യാമറമാൻ കന്നഡക്കാരനാണ്, ബാങ്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ്ടോ അതോ കന്നഡയിൽ പറയുന്നുണ്ടോ, ഭയങ്കര രസമല്ലേ. അപ്പൊ ഞങ്ങൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കുംബ്ലെയുടെ ഇന്റർവ്യൂ എടുക്കും, നോർമൽ സാധനം. അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ പലരും ഇങ്ങനെ ഡാൻസേഴ്സ് ഉണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. നോർമലായിട്ട് കുറച്ച് സ്റ്റഫ് പറഞ്ഞു. അപ്പൊ എല്ലാം പറഞ്ഞു എടി ശരി ബൈക്ക് എല്ലാം എടുത്തു, ഇനി പോവാം പറഞ്ഞു. കുംബ്ലെ പെട്ടെന്ന് What's your name? Rahul. Rahul, aren't you taking Kittu Masters interview? Abhi nani Kittu Master. Kumbla vittu. Don't you know Kittu Master? Don't you know who Kittu Master is? Then, yes, yes. I know who Kittu Master is.
Ara,
പക്ഷെ കുംബ്ലോട് പറയാൻ പറ്റും. ഉള്ളി പറഞ്ഞപ്പോ മനസ്സിലായി കുംബ്ല ഭയങ്കര ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഏതോ മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ പറയാൻ പറ്റും, എനിക്ക് കിട്ടുമ്പോൾ അറിയാൻ പറ്റുമോ. നമ്മള് ജേർണലിസത്തിലെ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, ഇന്റേണിയായിട്ട് ഇങ്ങോട്ട് വിട്ടതാണ്. കുംബ്ല അവര് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ആളാണ്. അപ്പൊ കുംബ്ല എങ്ങനെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എനിക്ക് കിട്ടു മാസ്റ്റർ അറിയത്തില്ല എന്ന് പറഞ്ഞ എന്നെ വരെ വിട്ടത്, പറഞ്ഞു വിട്ടാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് പോകണ്ടതാണ്. നിങ്ങൾ എന്തായാലും കിട്ടു മാസ്റ്റർ ഇന്റർവ്യൂ എടുത്തേ ഒക്കത്തുള്ളൂ. കിട്ടു മാസ്റ്റർ വലിയ വലിയ ചാനലുകാരൊന്നും ചോദിച്ചിട്ട് കിട്ടു മാസ്റ്റർ കൊടുത്തിട്ടില്ല. BBC-ക്കാരും ഒക്കെ വന്നിട്ട് കിട്ടു മാസ്റ്ററിന് ഇന്റർവ്യൂ ഇഷ്ടമല്ല, ഞാൻ എന്തായാലും പോയിട്ട് കിട്ടു മാസ്റ്ററിനോട് സംസാരിക്കാം, നിങ്ങളായതുകൊണ്ട് സിനിമ സംസാരിക്കാം. കുംബ്ലെ അകത്തോട്ട് പോയി. ഞാനിങ്ങനെ ദൈവമേ മൂർക്കനായാണല്ലോ, ആരാ ഇത് അറിയത്തില്ല. അപ്പൊ ഡാൻസ് അധ്യാപകനായിരിക്കണം,
മാസ്റ്റർ അല്ലേ,
മാസ്റ്റർ എന്നൊക്കെ പറയുമ്പോ അധ്യാപകനായിരിക്കണം. ഞാൻ ഈ കന്നഡക്കാരന ക്യാമറമാനുണ്ട്, ഞാൻ ചില ആരാടെ കിട്ടും മാസ്റ്റർ, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഈ ക്യാമറ കുട്ടികളുടെ തല ആയിരിക്കും. അപ്പൊ അന്ന് 2009 അന്ന് ഈ സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ലല്ലോ, പെട്ടെന്ന് ഇപ്പോഴാണെങ്കിൽ എന്താ വേണമെങ്കിലും നമുക്ക് ഗൂഗിളിൽ തന്നെ അടിച്ചു നോക്കാം. അപ്പൊ ഞാൻ നിന്ന് നോക്കുകയാണ്. അപ്പം കുമ്പിള തിരിച്ചു വന്നു. അപ്പൊ എന്റെ ഒരു ആശ്വാസമുണ്ട്, വലിയ വലിയ ചാനലുകാർ ചോദിച്ചിട്ട് പോയി
സമ്മതിച്ചില്ലല്ലോ,
സമ്മതിക്കില്ല, അങ്ങ് പോവാൻ നൈസായിട്ടൊന്നും വിചാരിച്ചായിരിക്കുക. കുമ്പിള ഓടി വരുവാണ്, കോലുമുട്ടായി കിട്ടിയ കൊച്ചുണ്ടോട്ട് ഓടി. ടുഡേ ഈസ് യുവർ ലക്കി ഡേ, കിട്ടും മാസ്റ്റർ ഹാസ് എഗ്രീഡ് ടു ഡു. അപ്പൊ ഞാൻ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്, ഓഫീസിലെ റിപ്പോർട്ടർ വിളിക്കുന്നുണ്ട്, അപ്പൊ അവിടെ കിട്ടുന്നില്ല. പിന്നെ വീണ്ടും കുമ്പിള അകത്തോട്ട് പോയി.
പയ്യെ പയ്യെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റും ആൾക്കാരൊക്കെ കൂടുന്നു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ഇങ്ങനെ പെറുപെറുക്കാണ്, കിട്ടു മാസ്റ്റർ ഈസ് ഗിവിങ് ആൻ ഇന്റർവ്യൂ, കിട്ടു മാസ്റ്റർ ഇന്റർവ്യൂ കൊടുക്കുകയാണ് എന്നൊക്കെ പറയുന്നു.
കുംബ്ലയും കുറെ അനുചരന്മാരും കൂടി കിട്ടു മാസ്റ്റർ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. കുംബ്ല ഭയങ്കര ഭക്തിയോടൊക്കെയാണ് കിട്ടു മാസ്റ്റർ നിൽക്കുന്നത്. അപ്പം നേരത്തെ ഡാൻസ് കളിച്ച ഒരു രണ്ട് ആൾക്കാരില്ല, അതിലൊരാളാണ് ഇദ്ദേഹം.
ഓ ശരി,
ഇദ്ദേഹം ഒന്ന് നിൽക്കുന്നു. ഈ കലാക്ഷേത്രയിലെ സ്റ്റുഡൻസ് അവരുടെ പേരൻസ് ഒക്കെ നമ്മളെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നു. അമ്മളാകെ കിളി പോയിട്ടിരിക്കുകയാണ്, എന്താ ചോദിക്കുണ്ടെങ്കിൽ. ഞാൻ രണ്ടു കൽപ്പിച്ച ലക്ഷ്യം ചോദിച്ചു, സാർ ഇപ്പോഴത്തെ തലമുറ ഇങ്ങനത്തെ ഡാൻസ് ഇതുപോലുള്ള ആർട്ട് ഫോംസിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് എന്ന് തോന്നിയിട്ടുണ്ട്, എന്താണ് സാറിന്റെ അക്കാര്യത്തിലുള്ള അഭിപ്രായം? അവിടെ സി മിസ്റ്റർ, ഡാൻസ് ഈസ് എ ഫോം ഓഫ് എന്ന് പറഞ്ഞ് പുള്ളി എന്ന് സംസാരിച്ചു. പുള്ളി സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും കേൾക്കുന്നില്ല, കാരണം എന്റെ മനസ്സിൽ ടെൻഷനാണ്. ഇത് കഴിഞ്ഞ് രണ്ടാമത് ഒരു ചോദ്യം ചോദിക്കണ്ട, നമ്മുടെ എല്ലാവരും ഒരു സാധനമേ ഉള്ളൂ. പുള്ളി അങ്ങ് സംസാരിക്കുകയാണ്, ഡാൻസിന്റെ അവിടേക്കോ പോയി, മറ്റേ
നമ്മുടെ
ഏതൊക്കെയോ വഴികളിലൂടെ ഭ്രാന്തനെ പോലെ സഞ്ചരിക്കുകയാണ്. ചുറ്റും ആൾക്കാരൊക്കെ ഭയങ്കര കാര്യമായിട്ട്
കേട്ടോണ്ടിരിക്കോ.
ഇയാളൊരു 10 മിനിറ്റോളം ഇയാളെ നോൺ സ്റ്റോപ്പ് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കുക. ആ നിന്ന് ഇരിക്കുകയാണ്, സംസാരിച്ചു വന്നിട്ട് അവസാനം പുള്ളി നിർത്തി. അടുത്ത ദിവസം ചോദിക്കണ്ടേ പുള്ളി അനിൽ കുമ്പിളെ,
അനിൽ ബസ്
ബസ് മതിയോ?
മതി.
അപ്പൊ അനിൽ കുമ്പിളെ ഇങ്ങനെ തന്നെ അങ്ങനെ ഒരുവിധം നമ്മൾ ഓടി പിന്നെ ഓഫീസ് ചെന്നു. ഓഫീസ് ചെന്നപ്പോഴായിരുന്നു പുള്ളി അവിടുത്തെ ഭയങ്കര ഫേമസ് ആയ ഒരു കലാകാരൻ്റെ ഒക്കെയാണ്. നാടക്കാർക്കൊക്കെ അദ്ദേഹം വളരെ നമുക്കറിയത്തില്ല, ഇന്നലെ നാരോ എസ്കേപ്പ് ആയിരുന്നു. പക്ഷെ ചെറുതായിട്ടൊക്കെ വരികയൊക്കെ ചെയ്തെന്ന് കുംബ്ലെ. പക്ഷെ എനിക്കിപ്പോഴും നോക്കുന്ന ആ കുംബ്ലയുടെ ഒരു പ്ലൈറ്റ്, ഒരു വളരെ എന്തൊരു ഹ്യൂമെയിൻ ആയിട്ടുള്ള ബിഹേവിയർ, ഇത്ര വലിയൊരു ലെജൻഡറി പ്ലെയർ ആയിട്ടുകൂടെ എന്ത് ഇതായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സിംപ്ലിസിറ്റി ഒക്കെ നമ്മളെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്.
പിന്നെ വേറെ റൂമർ ആയിട്ടില്ല, പുള്ളി മലയാളിയാണ് റൂമർ ഉണ്ടായിരുന്നു, മലയാളിയാണ് ശോഭനെ കല്യാണം കഴിക്കാൻ പോകണം
അങ്ങനൊക്കെ പറയാൻ സാധനം. അതൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? പിന്നെ സ്പിൻ ബോൾ അറിയാൻ മാത്രമല്ല പുള്ളി കൈ ഉപയോഗിക്കുന്നത്, അങ്ങനെ ശരിയാണ്. പിന്നെ വേറെ സാധനം ഉണ്ടായിരുന്നു പുള്ളിയെ പറ്റി കേട്ടുള്ളത്, ഇവിടെ കുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്തെങ്ങാണ്ടാണ് പുള്ളി
ജനിച്ചത്, അതുകൊണ്ടാണ് കുമ്പളെ എന്ന്
പേരിട്ടത്. ഇങ്ങനെ കുറെ സാധനം ഉണ്ടായിരുന്നു പുള്ളി.
ശരിക്കും പുള്ളി എവിടെ
പുള്ളി കർണാടക അതുപോലെ നമുക്ക് ഇതുപോലെ വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനെ പിന്നെ കാണുന്നു. അന്ന് ശരിക്കും ഡൽഹി ഓഫീസിൽ നിന്ന് ഗോൾഡൻ ജനറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫാബുലസ് ഫൈവ് ഇല്ലേ,
ഫാബുലസ് ഫൈവ്,
ദ്രാവിഡ്, സെവാഗ്, ലക്ഷ്മൺ, സച്ചിൻ, ഗാംഗുലി, ഇവരെ പറ്റിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു.
ഓ ശരി.
അപ്പൊ ഇവരുടെയൊക്കെ ബൈറ്റ് എടുക്കുക, മറ്റ് ഇവരെ പറ്റിയുള്ള മറ്റ് ക്രിക്കറ്റ് താരങ്ങളുടെ അഭിപ്രായം അങ്ങനെയൊക്കെ അതിന്റെ ആ ഒരു പ്രോഗ്രാമിന്റെ ഇതിലാണ് നമ്മൾ പല ക്രിക്കറ്റ് താരങ്ങളെയും പോയി കണ്ടുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ ലക്ഷ്മണനെ അവർ കുറെ നല്ല ട്രൈ വരുന്ന കിട്ടിയില്ല.
ഓക്കെ.
അപ്പൊ ലക്ഷ്മൺ ബാംഗ്ലൂരിൽ എന്തോ ഒരു പരിപാടിക്ക് വന്നു. അപ്പൊ ബാംഗ്ലൂർ വെച്ച് വിളിച്ചു. അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ഹോട്ടലിലാണ്. അപ്പൊ ഞാൻ സീനിയർ റിപ്പോർട്ടർ ഉണ്ട് അബീർ, ഇങ്ങനെ രണ്ടുപേരാണ് പോയത്. അപ്പൊ അവിടെ ചെന്ന് ഹോട്ടലിൽ ഡോറ് നോക്കി ലക്ഷ്മണൻ. അപ്പം ലക്ഷ്മണൻ, വെരി വെരി സ്പെഷ്യൽ ലക്ഷ്മണൻ.
BVH Lakshmi is having a wonderful day here at the Adelaide Oval. He's made a century, in fact he's made 3 in a week, and now he's taken a catch, a magnificent catch.
ലക്ഷ്മൺ മാതിൽ ഉറക്കുകയാണ്, ഒരു ടർക്കി ടവല് മാത്രം എടുത്തിട്ടുണ്ട്.
യു ആർ ഏർലി കമ്മിങ് കമ്മിങ് റാങ്ക്ലാൻഡിലെ സമയങ്ങൾ വെയിറ്റ് ചെയ്യാം ഡ്രസ്സിൽ.
നമുക്കൊരു തമ്മിലേ ലക്ഷ്മണൻ കയറി നേരെ നിന്നിട്ട് ലക്ഷ്മൺ എന്നിട്ട് മൂലയ്ക്ക് നിന്നിട്ട് റൂമിന്റെ മൂലയ്ക്ക് നിന്നുള്ള ഫാൻസ് പോലെ ചെയ്തിരുന്നു, ഷർട്ട് ഇടുന്നു, ഒരു അങ്ങനെ നമ്മള് കുറച്ച് സ്ട്രേഞ്ചേഴ്സ് ആയ ഒരാൾ അങ്ങനെ ഭയങ്കര ഒന്ന് ഉള്ളിരുന്നു. ഇരുന്ന് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. പെർഫെക്റ്റ് ഇംഗ്ലീഷ് ആണ് കേട്ടോ, ഭംഗിയായിട്ടൊരു ഇംഗ്ലീഷ് പറയുന്ന ഒരു ക്രിക്കറ്റ് താരം എനിക്ക് തോന്നുന്നു. ഏറ്റവും ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ഒരാള് ലക്ഷ്മണ
ലക്ഷ്മണ
വളരെ ക്രിസ്പായിട്ട് പോയിന്റ് ഇപ്പം ജേർണലിസത്തിൽ കിസ് തിയറി എന്ന് പറഞ്ഞൊരു സാധനമാണ്, അതായത് കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ.
ഓക്കെ,
ഇപ്പൊ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് പുള്ളിയിൽ നിന്ന് കിട്ടുന്നത്.
ഓക്കെ,
നമ്മൾ മുന്നേ പോയിട്ട് അത് കട്ട് ചെയ്ത് മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞപ്പോ പുള്ളി കുറച്ചിരിക്കണം ആലോചിച്ചിരിക്കുന്നു എന്താണ്. അതെനിക്ക് ഫസ്റ്റ് ആൻസർ എനിക്ക് അത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല. നമുക്ക് അത് ഒന്നുകൂടെ ഭംഗിയായിട്ടൊക്കെ പറഞ്ഞു
തന്നത്രയും.
അപ്പൊ അതെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പുള്ളി നമുക്ക് നല്ല വളരെ സിമ്പിൾ ആയ മനുഷ്യൻ കേട്ടോ. നമുക്കൊരു ഒരു നെക്സ്റ്റ് ഡോർ നെയ്ബർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെയാണ് നമുക്ക്, അങ്ങനെ ഒരു ജാടയോ ഒന്നും ഇല്ലാത്ത ഒരാള്. അപ്പൊ ഇങ്ങനെ വാതിലൊരു മുട്ട് കിട്ടും. ഞാൻ മാതിലോ മുരളി കാർത്തിക് അദ്ദേഹം അവിടെ എന്തോ ഇവർ രണ്ടുപേരും എനിക്ക് വന്ന എന്തോ ഫംഗ്ഷൻ സെയിം ബാംഗ്ലൂരിൽ ഫംഗ്ഷൻ
വന്നിട്ടുണ്ട്.
അങ്ങനെ മുരളി കാർത്തിക്കുമായിട്ടിരുന്നു സംസാരിച്ച് അവരും പുറത്തേക്ക് പോകാൻ ഉറങ്ങിയായിരുന്നു. ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി താഴെ ചെന്നു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ലക്ഷ്മണൻ കാർത്തിക് നിൽക്കുകയാണ്, ഇവിടുത്തെ പോകാനുള്ള വണ്ടി വന്നിട്ടില്ല. ഇങ്ങനെ വണ്ടി നോക്കി നിൽക്കാണ്, വണ്ടി വരുന്നില്ല. അപ്പൊ നമ്മുടെ തന്നെ ഒരു പാട്ട ഇൻഡിക്കേറ്റർ നമ്മൾ പോയിരിക്കുമ്പോ. അപ്പൊ നമ്മുടെ വണ്ടി എടുത്തോണ്ട് വന്ന ഡ്രൈവർ ലക്ഷ്മണൻ ഞങ്ങള് ഡ്രോപ്പ് ചെയ്യണോ?
അയ്യോ
ഞാന് ഇവള് എന്തേക്ക് പറയുന്നത്, നമ്മുടെ പാട്ട ഇവരെ കണ്ടാല് ഇവര് ഇതെല്ലൊക്കെ
കേറുവോ.
അങ്ങനെ ഞങ്ങൾ ലക്ഷ്മണനെയും മുരളി കാർത്തിക്കിന്റെയും കൂടെ ഒരു വണ്ടിയിൽ കയറി ഇങ്ങനെ കുറെ ആദ്യം ഭക്ഷണം നടക്കുന്ന സ്ഥലത്ത്. അതൊക്കെ ഒരു ഭയങ്കര ചെറിഷ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരു പേര് സ്പെഷ്യൽ ലക്ഷ്മണും മുരളി കാർത്തിക്കിന്റെയും കൂടെ ഒരു കാറിൽ യാത്ര ചെയ്യാൻ പറ്റി എന്നുള്ളത് അന്ന്. പക്ഷെ നമ്മള് പിന്നീട് വന്നൊക്കെ നമ്മള് ഇവിടെ നാട്ടിലെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോ തന്നെ അവര് എന്താ പറയുന്നത്, അവർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യമൊക്കെ നമുക്ക് കിട്ടി. അതൊക്കെ ഒരു ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ജോലിയുടെ ഒരു പർപ്പസ് ആണ്. അപ്പൊ ഇങ്ങനെ രണ്ട് നല്ല ഓർമ്മകളുണ്ട്. മൂന്നാമത്തെ ഓർമ്മ ഇത്തിരി പ്രശ്നമായി, പക്ഷെ അതായിരിക്കും നമ്മുടെ ഓഡിയൻസിന് കേൾക്കാൻ കൂടുതൽ താല്പര്യം.
അതെ, കുറച്ച് പണിയിട്ട് കാര്യം.
മൂന്നാമത്തെ നമ്മള് പോയത് സുനിൽ ജോഷിയുടെ അടുത്താണ്.
സുനിൽ ജോഷി,
സുനിൽ ജോഷിയുടെ വീട്ടിൽ പോയി. ജോഷിയുടെ ഫ്ലാറ്റാണ്, ഫ്ലാറ്റിൽ മുട്ടുന്നു, ജോലിക്കാരൻ മാതിരി ഉറക്കുന്നു, സാബോറങ്ങാണ്. നിങ്ങളിരിക്കും, വരുന്നുണ്ടോ? സാബു വരുന്നവരും പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ,
പ്രസിംഗ് റിപ്പോർട്ടറുണ്ട്. റിപ്പോർട്ടർ പറഞ്ഞു, ആ ലിവിംഗ് റൂമിലാണ് റിപ്പോർട്ടർ പറഞ്ഞു, നമ്മളിവിടാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് അറേഞ്ച് ചെയ്യുമ്പോൾ. കേട്ടവാതെ കേൾക്കാത്തവാതെ ഞാനും ക്യാമറമാനും കൂടെ അവിടുത്തെ കസേരയും മേശയും എല്ലാം നേരെ നമ്മളിപ്പോ തിരിച്ചിട്ടേക്കുന്നു. കംപ്ലീറ്റ് ആ റൂം എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ഡിസൈനേഴ്സ് ആരാണ്ട് വന്ന് കൃത്യമായിട്ട് ഓരോ മുട്ടോലി വരെ ഓരോ സ്ഥാനത്ത് വെച്ചിട്ട് പോയിക്കുന്ന. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെളിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് നമ്മുടെ ഒരു ക്യാമറ ആംഗിളെല്ലാം സെറ്റാക്കി, ക്യാമറ സെറ്റ് ചെയ്ത് ലൈറ്റും ഫിറ്റ് ചെയ്ത് ട്രാക്കും ട്രോളി ഇട്ട് നിരക്കി അങ്ങനെ വെച്ച് ചെന്നിട്ട് സുന്ദേഷ് പയ്യെ
അന്ന്
വെച്ചു. ആരോട് ചോദിച്ചിട്ട് എവിടെ സെറ്റ് ചെയ്തതെന്ന് ചോദിച്ചു. കൂട്ടോളി ഇട്ട് സെറ്റ്, നമ്മളിവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഷൂട്ട്. ആര് പറഞ്ഞു ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്? എന്റെ വീടിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അവിടെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം, അതിന്റെ സൈഡിൽ പോയി ഷൂട്ട് ചെയ്യാം, അല്ലാതെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. റിപ്പോർട്ടർ സീ മിസ്റ്റർ ജോഷി, വെൻ സി എൻ ഐ ബി എൻ കംസ് ടു യുവർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നു. അപ്പോഴത്തേക്കും ജോഷിക്കും ദേഷ്യം വന്നു. ജോഷി പറഞ്ഞു, ഡസന്റ് മാറ്റർ യുവർ സി എൻ ഐ ബി എൻ ഓർ ബി ബി സി, എന്റെ വീട്ടിൽ കയറി വന്നാൽ എന്റെ രീതിക്ക് അനുസരിച്ച് നിൽക്കണം, അല്ല നിങ്ങൾ സി എൻ ഐ ബി എൻ ആന്ന് വന്നിട്ട് പറഞ്ഞിട്ട് ഇവിടുത്തെ ഇതൊന്നും മാറ്റി മറിക്കാനൊന്നും എനിക്ക് അവകാശമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ റിപ്പോർട്ടർ നേരെ തിരിഞ്ഞ് റിപ്പോർട്ടർ മലയാളിയാണ്, രാഹുൽ ഞാൻ എന്താ സാർ അടിക്കണം രാഹുൽ എല്ലാം താഴെ സിമ്പിളിന്റെ അടുത്തോട്ട്
നമ്മള് മൊത്തം പെറുക്കി പിരിച്ചു വെച്ച് ഈ സാധനം എല്ലാം പെറുക്കി താഴെ കൊണ്ടുപോയി സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് കൊണ്ടുപോയിട്ട്
എല്ലാം സെറ്റാക്കി അവിടെ
എല്ലാം സെറ്റാക്കി ദോഷം രാവിലെ ചറങ്ങി വരുമ്പോൾ ഇയാൾ
ഭയങ്കര
ദോഷം ഭയങ്കര കൂളായിരുന്നു ഇല്ല എങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന രീതിയിൽ വന്നിരുന്നു കൂളായിട്ട് സംസാരിച്ചു പോയി
പക്ഷെ പെട്ടെന്നുള്ള നമ്മൾ ഒരു അഡിക്റ്റീവ് അല്ലെങ്കിൽ
എനിക്കൊന്നുമില്ല
എനിക്ക് ഇപ്പൊ ഒരു മിസ് ചെയ്ത ഒരു സാധനം രാഹുൽ ദ്രാവിഡിനെ കാണാൻ പറ്റിയില്ല
എന്നുള്ളതാണ്.
അത് ഞാൻ വളരെ ആരാധിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഭയങ്കര ഒരു ഒരു പേഴ്സണാലിറ്റി ഉണ്ടായാലും പ്ലെയിങ് സ്റ്റൈലും ഉണ്ടായാലും വളരെ ആരാധിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല. ഒരു വട്ടം അദ്ദേഹത്തിനെ കാണാൻ പോകേണ്ടതായിരുന്നു. ബട്ട് അന്ന് എനിക്ക് വേറെ എന്തോ ഒരു അസൈൻമെന്റ് കിട്ടിയോണ്ട്
വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ പോഡ്കാസ്റ്റ് ഒക്കെ മലയാളം പോഡ്കാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലോട്ട് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേയധികം ആളുകൾ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ കൂടെ ഓടിയാൽ നമുക്കൊന്ന് പോയി ഇതൊന്ന് സെറ്റ് ചെയ്ത് ഒരു ടീ ടോക്സിലോ അല്ലെങ്കിൽ വേറെ ഒരു പേരിൽ നമുക്ക് രാഹുൽ ദ്രാവിഡിന്റെ ബൈക്ക് എടുക്കാം. രാഹുൽ വേഴ്സസ് രാഹുൽ
ഭയങ്കര
അടിപൊളി പരിപാടിയല്ല
അടിപൊളി പരിപാടിയായിരുന്നു.
മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. അതൊന്നും മനസ്സിലാക്കാം. നമുക്ക് മനസ്സിലാക്കാം. എന്റെ വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാം, മോഹൻലാലിനെ കൊണ്ടുവരാം. മോഹൻലാലിനെ പറഞ്ഞ് മോഹൻലാൽ ചായ ഇട്ട് മോഹൻലാലിന് കുക്കിങ്ങിന് അത് കുറച്ച് ഇൻട്രസ്റ്റ് അല്ലേ. അപ്പൊ ഒരു ഓപ്പൺ കിച്ചണിൽ ഷൂട്ട് ചെയ്ത് മോഹൻലാൽ ചായ ഉണ്ടാക്കി ടിക്ടോക്സിൽ നമ്മളൊരു ചെറിയൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നതാണ് എന്റെ ഒരു ലക്ഷ്യം. മധുരം കൂടുക എന്നൊക്കെ അറിയണമല്ലോ.
ഞാൻ അങ്ങനെ മധുരം കൂടിയ ചായമായിട്ട് മോഹൻലാൽ അതുപോലെ വലിയ വലിയ വ്യക്തികളൊക്കെ ഇനി ടിക്ടോക്സിലേക്ക്
വരട്ടെ.
ബെസ്റ്റ്. ഇതൊക്കെ നമുക്ക് ഒറിജിനലായ കുറച്ച് സംഭവങ്ങളായതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതോ ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമല്ല, ഒറിജിനലായ ഫ്രം ദ ഹാർട്ടാണ്.
അതെ അതെ.
അതുകൊണ്ടാണ് നമുക്കിത് ഇത്തിരി ഇങ്ങനെ കൂളായിട്ട് പറയാൻ പറ്റുന്നത്. ഇതിലൊരു സ്ക്രിപ്റ്റ് വർക്കോ അങ്ങനെ ഇതോ എഴുതി തയ്യാറാക്കുന്ന ഒരു സാധനമല്ലോ.
ഇല്ല,
സംസാരിച്ചു നമ്മൾ വെറുതെ അതിന്റെ ഒരു ഒഴുക്കിനനുസരിച്ച് പറഞ്ഞു.
അതെ.
നമ്മുടെ
എപ്പിസോഡ് കേട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റ്സ് നമ്മുടെ ടി ടോക്സ് അണ്ടർസ്കോർ ജെ പി എന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ നമ്മളെ അറിയിക്കുക. നമ്മുടെ പഴയ എപ്പിസോഡുകൾ ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ, ഗാന അങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ ആണ്.
മറ്റൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡുമായി ഇനിയും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് ജെ പി സൈനിങ് ഓഫ്.